ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി. ഇന്നത്തെ ദൈവവചന വായനാ ഭാഗം ഇയോബിൻ്റെ പുസ്തകം 4, 5, 6 അധ്യായങ്ങൾ വായിക്കുന്നു. അതിന് തേമാന്യനായ ഏലിഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിന്നോട് സംസാരിക്കുവാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ കണ്ടിടത്തോളം അന്യായം മുഴുത കഷ്ടത വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവൻ്റെ കോപത്തിൻ്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. സിംഹത്തിൻ്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലാതായകയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവങ്ങളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ച് എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്നു, എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ ശ്രേഷ്ഠാവിലും നിർമ്മലനാകുമോ? ഇതാ, സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തൻ്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞ് പോകുന്നവരിൽ എത്ര അധികം! ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ താർന്നു പോകുന്നു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരക്കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു. മൂഢൻ വേരൂന്നതെന്ന് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവൻ്റെ പാർപ്പിടത്തെ ശപിച്ചു. അവൻ്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു. അവൻ്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും, മുള്ളുകളിൽ നിന്ന് അതിനെ പറിച്ചെടുക്കും. അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളം വിടുന്നു. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ച സമയത്ത് അവർ രാത്രി എന്ന പോലെ തപ്പി നടക്കുന്നു. അവൻ ദരിദ്രനെ അവരുടെ വാ എന്ന വാളിങ്കിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിഷ്യ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കായി പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൻ്റെ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും, നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. നിന്റെ കൂടാരം നിർഭയം എന്ന് നീ അറിയും. നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കയില്ല. നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയെന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വയ്ക്കുന്നതുപോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങൾ അത് ആരാഞ്ഞു നോക്കി, അത് അങ്ങനെ തന്നെ ആകുന്നു. നീ അത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുക. അതിന് ഇയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ളിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ? തീറ്റി തിന്നുമ്പോൾ കാള മുക്കറിയിടുമോ? രുചിയില്ലാത്തത് ഉപ്പുകൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. അയ്യോ, എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കായി നീട്ടി എന്നെ ഖണ്ഡിച്ച് കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളു? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തം എന്ത്? എന്റെ ബലം കല്ലിന്റെ ബലമോ? എന്റെ മാംസം താമ്രമാകുന്നുവോ? ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു. അല്ലാതിരുന്നാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും. എന്റെ സഹോദരന്മാർ ഒരു തോട് പോലെ എന്നെ ചതിച്ചു. വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു. ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂട് പിടിക്കുന്നേരം അവ വറ്റിപ്പോകുന്നു. ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു. സ്വാർത്ഥങ്ങൾ വഴി വിട്ടു തിരിഞ്ഞ് ചെല്ലുന്നു. അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. തേമയുടെ സ്വാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. ശേബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കുന്നു. അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു. നിങ്ങളും ഇപ്പോൾ അതുപോലെ ആയി. വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. എനിക്ക് കൊണ്ടുവന്ന് തരുവിൻ. നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുവിൻ. വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുവിൻ. നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവിൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിക്കുവിൻ, ഞാൻ മിണ്ടാതെ ഇരിക്കാം. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം! നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം? വാക്കുകളെ ആക്ഷേപിക്കുവാൻ വിചാരിക്കുന്നുവോ? ആശയറ്റവന്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ. അനാഥന് നിങ്ങൾ ചീട്ടിടുന്നു. സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ദയചെയ്ത് എന്നെ ഒന്ന് നോക്കുവീൻ. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഭോഷ്ക് പറയുമോ? ഒന്നുകൂടെ നോക്കുവീൻ, നീതികേട് ഭവിക്കരുത്. ഒന്നുകൂടെ നോക്കുവീൻ, എന്റെ കാര്യം നീതിയുള്ളത് തന്നെ. എന്റെ നാവിൽ അനീതിയുണ്ടോ? എന്റെ വായ് അനർത്ഥം തിരിച്ചറിയുകയില്ലയോ? അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:20-43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്ന് പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര്? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ രണ്ടു പുത്രന്മാരെ ജനിപ്പിച്ചു. 40 കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശെ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. മോശെ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞെരുക്കവും കേട്ടു. അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിക്കുവാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 ഹനനയാഗങ്ങളും ഭോജയനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിക്കുവാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലക്കിന്റെ കൂടാരവും റേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോൺ അപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
പ്രിയമുള്ളവരെ, ഇന്ന് നാം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച ഭാഗം അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനോസ് മഹാപുരോഹിതന്മാരുടെ മുൻപാകെ, സന്നിധി സംഘത്തിൻ്റെ മുൻപാകെ ഒരു ചരിത്ര പശ്ചാത്തലങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഭാഗം വാദിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇവിടെ കാണുവാൻ കഴിയും. തൻ്റെ നേരെയുള്ള ആരോപണം അത് ഡിഫെൻഡ് ചെയ്യുവാൻ, അതിനെ തൻ്റെ സ്വയാ ഭാഗത്തെ ന്യായീകരിക്കുവാൻ അവന് ലഭിച്ച സമയം ഇവിടെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു പ്രാവശ്യം പോലും തൻ്റെ ഭാഗം ന്യായീകരിക്കുവാനോ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുവാനോ അവൻ ശ്രമിക്കുന്നില്ല. പ്രത്യേക അവൻ ചെയ്യുന്നത് അവിടെ കൂടിയിരിക്കുന്നവരെ, യഹൂദ ജനതയെ നോക്കിക്കൊണ്ട്, ഒരു സമൂഹത്തെ മുഴുവനായി നോക്കിക്കൊണ്ട് അവരുടെ തെറ്റിനെ ഉണർത്തത്തക്ക രീതിയിൽ ചരിത്ര പശ്ചാത്തലങ്ങൾ ഉച്ചരിച്ച് ഉദ്ധരിച്ച് അവൻ സംസാരിക്കുന്ന ഭാഗങ്ങളായി നമുക്കിതിനെ കാണുവാൻ കഴിയുന്നു. സ്തെഫാനോസ് നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയായി, ക്രിസ്ത്യാനി ആയ ആദ്യത്തെ രക്തസാക്ഷിയായി കർത്താവിന് വേണ്ടി ജീവൻ മുടിയേണ്ടി വന്ന വ്യക്തിയാണ്. പിന്നീട് നമ്മൾ അത് വായിക്കും. എന്നാൽ ഇന്ന് വായിച്ച ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള കാര്യം, എന്തിനാണ് ഈ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ യോസഫ് തുടങ്ങി ഇസ്രയേലിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഇവിടെ സ്തെഫാനോസ് വിവരിക്കുന്നത്. ഒരിക്കലും താൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുവാനോ അപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു തന്ത്രമായിട്ടല്ല സ്തെഫാനോസ് ഇതൊന്നും ചെയ്യുന്നത്. സ്തെഫാനോസിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ കൂടിയിരിക്കുന്ന ജനത അവർ അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുവാൻ, ആ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിച്ച് ഉണർത്തുവാൻ, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് അവർക്ക് തെളിവായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ അവൻ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എപ്പോഴൊക്കെ ഇസ്രായേൽ ജനത പാപം ചെയ്തോ, ദൈവത്തോട് മറുതലിച്ചോ, ദൈവ പ്രവൃത്തികൾക്ക് ദൈവിക ആലോചനയ്ക്കെതിരായിട്ട് നിന്നോ, അപ്പോഴൊക്കെ അവർക്ക് ലഭിച്ചൊരു ശിക്ഷയെക്കുറിച്ച് ഓർപ്പിച്ച് അവരുടെ കുറ്റത്തെ ബോധപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സ്തെഫാനോസിൻ്റെ ഉദ്ദേശം. മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ സന്നദ്ധി സംഘവും പുരോഹിതന്മാരും ഒക്കെ വിസ്തരിച്ചുവോ, ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്തെഫാനോസിനെയും വിസ്തരിക്കുന്നത്. അവർ ചിന്തിക്കുന്നില്ല ഒരിക്കൽ പോലും യേശുവിനെ അവർ വിസ്തരിച്ചിട്ട് അവനെ അവർ ചിന്തിച്ചതുപോലെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചിന്ത അപ്പോഴൊന്നും അവരെ ഭരിക്കുന്നില്ല. യാതൊരു വിവേകവുമില്ലാതെ അത് ഓർക്കുവാൻ കഴിയാതെ മതഭ്രാന്തന്മാരായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആശയങ്ങൾ അത് പിന്നെയും സ്തെഫാനോസ് എന്ന ദൈവപുരുഷന്റെ മേൽ പിന്നെയും ആരോപണമാക്കിക്കൊണ്ടെന്ന് അവനെയും നശിപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. അവരുടെ പരാജയത്തെ അവർ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് പിന്നെയും മനസ്സിലാക്കുവാൻ കഴിയും. തുടർന്നും വായിക്കുമ്പോൾ നമുക്ക് സ്തെഫാനോസിൻ്റെ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. ധൈര്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ അവരെ കൊല്ലുവാനിടയാകുന്ന സാഹചര്യം കാണുമ്പോൾ, എല്ലാ കാലത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, ഇപ്പോഴും കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അതൊരിക്കലും സുഖകരമായ ഒരു യാത്രയായിരിക്കുക. അല്ലെ, യേശുവിനെ ക്രൂശിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അവൻ്റെ സാക്ഷികളാകുമ്പോൾ എപ്പോഴും പീഡകൾ ഉണ്ടാകുവാൻ, ഇപ്രകാരമുള്ള ആ ഞെരുക്കങ്ങൾ ഉണ്ടാകുവാൻ, തകർക്കുവാൻ ദുഷ്ടൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എല്ലായ്പ്പോഴും ധൈര്യത്തോടെ നിൽക്കുവാൻ, സ്തെഫാനോസിനെ പോലെ ധൈര്യത്തോടെ നിൽക്കുവാൻ ജനത്തെ ദൈവം സഹായിക്കും, ധൈര്യപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും.